ഫിലിമോന്റെ ലേഖനം, ദ എപ്പിസ്റ്റിൽ ഓഫ് പോൾ ടു ദ അപ്പോസ്റ്റിൽ ഓഫ് ഫിലിമോൻ. ഫിലിമോൻ എഴുതിയ ലേഖനം എല്ലാവരുടെയും മുമ്പാകെ തുറന്നിരിക്കട്ടെ. നിങ്ങളുടെ കൂട്ടായ്മയിലൊക്കെ ഒരുപക്ഷെ ഡിസ്കസ് ചെയ്യാനായിട്ട് സാധ്യതയില്ലാത്തൊരു ലേഖനമാണ് ഫിലിമോൻ എന്ന് ഞാൻ കരുതുകയാണ്. എത്ര പേര് വായിച്ചിട്ടുണ്ട് ഫിലിമോന്റെ ലേഖനം? എല്ലാവരും തന്നെ വായിച്ചിട്ടുണ്ട്. ഇറ്റ്സ് എ പ്രൈവറ്റ് ലെറ്റർ. അത് പൗലോസ് കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് ഫിലിമോൻ എഴുതിയൊരു ഒരു പ്രൈവറ്റ് ലെറ്ററാണ് എന്ന് പറയുമ്പോൾ തന്നെ അവിടുത്തെ സഭയ്ക്ക് അതെഴുതിയത്. നമ്മൾ അമേസിംഗ് ഗ്രേസ് പാടി, പല പാട്ടുകളൊക്കെ പാടിയപ്പോൾ ഞാൻ ചോദിക്കുന്ന, നമുക്ക് ലഭിച്ച രക്ഷയെക്കുറിച്ച് നമ്മൾ എത്രത്തോളം എക്സൈറ്റഡ് ആണ്? ഹൗ മച്ച് വി ആർ എക്സൈറ്റഡ് അബൌട്ട് ദ സാൽവേഷൻ ഓർ ദ ഗ്രേസ് ഗോഡ് ഹാസ് ബെസ്റ്റോഡ് ഓൺ അസ്. രക്ഷിക്കപ്പെട്ട ആദ്യ നാളുകൾ ഉണ്ടായിരുന്ന ഒരു എക്സൈറ്റ്മെന്റും ആ ഒരു സന്തോഷവും, കർത്താവേ ഞാനൊരു പാപിയായിരുന്നു, ഞാൻ നിത്യനരകത്തിന് യോഗ്യനായിരുന്നു, ഒരു യോഗ്യതയും ഞാൻ കാണുന്നില്ല. നമ്മൾ പാടിയതാണ് ദറ്റ് സേവ്ഡ് എ റച്ച് ലൈക്ക് മീ. ഫിലിമോൻ എഴുതിയ ലേഖനം 25 വാക്യങ്ങൾ മാത്രമേ ഉള്ളൂ, പക്ഷെ അതിനകത്ത് ദൈവത്തിന് നമ്മോട് ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പ്രിയമുള്ളവർ, ഞാൻ ആ പശ്ചാത്തലം ഒന്ന് പറയാം. ഒന്നാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം, ഒരു അധ്യായം ഉള്ളൂ, ഒന്നാം വാക്യം നമുക്കൊന്ന് വായിക്കാം.
ക്രിസ്തുവേശുവിന്റെ ബദ്ധനായ പൗലോസും സഹോദരനായ തിമത്യോസും ഞങ്ങളുടെ പ്രിയനും കൂട്ടുവേലക്കാരനുമായ ഫിലമോൻ എന്ന നിനക്ക്, സഹോദരിയായ അപ്പിയായിക്കും ഞങ്ങളുടെ സഹപഠനായ അർക്കിപ്പോസിനും നിന്റെ വീട്ടിലെ സഭയ്ക്കും എഴുതുന്നത്.
പ്രിയമുള്ളവരെ, ഇവിടെ പൗലോസ് ജയിലിൽ കിടക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ചിന്ത ഇതാണ്, അതായത് ഇറ്റ് വാസ് എ ഹൗസ് അറസ്റ്റ്. ഒരു വീട്ടു തടങ്കലിൽ ഒരു റോമ പടയാളിയോട് ചേർത്ത് ബന്ധിക്കപ്പെട്ടവനായി 2 വർഷത്തോളം റോമിലെ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ പൗലോസിന് എഴുത്തുകൾ എഴുതാനും ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള അവസരങ്ങളുണ്ടായിരുന്നു. ആ ഒരു അവസരത്തിൽ പൗലോസ് ഇവിടെ അഭിസംബോധന ചെയ്യുന്നത്, തന്നെ തന്നെ അഭിസംബോധന ചെയ്യുന്നത്, പോൾ എ പ്രിസണർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. പൗലോസ് ക്രിസ്തുവേശുവിന്റെ ഒരു പ്രിസണർ, റോമ ഗവൺമെന്റിന്റെ പ്രിസണർ അല്ല, സീസറിന്റെ അല്ല, പോൾ എ പ്രിസണർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ആർക്കാണ് എഴുതുന്നത്? ആൻഡ് തിമോത്തി അവർ ബ്രദർ. നിങ്ങൾ ആ വാക്ക് ശ്രദ്ധിച്ചോണേ, തിമോത്തി അവർ ബ്രദർ. മലയാളത്തിൽ എന്താണ് സഹോദരൻ? വാട്ട് ഇസ് മീനിങ് ഓഫ് സഹോദരൻ? നമ്മൾ ചുമ്മാ വിളിക്കുന്ന സഹോദര സഹോദരി. സഹോദരൻ മീൻസ് എന്താണ്? സഹ ഉദരൻ, ഒരേ അമ്മയുടെ വയറ്റിൽ ജനിച്ചു എന്ന്, അല്ലെങ്കിൽ ഒരേ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പിറന്നവനെ എന്നാണ് സഹോദര എന്ന് വിളിക്കുന്നതിന്റെ അർത്ഥം. ചർച്ച് ഈസ് എ ഫാമിലി. ദൈവത്തിന്റെ മനസ്സിലുള്ള പ്ലാൻ ചർച്ച് എന്ന് പറയുന്നത്, ദൈവത്തിന്റെ സഭ, ഇറ്റ്സ് എ ഫാമിലി. സഹോദരന്മാർ, സഹോദരിമാർ. പോൾ എ പ്രിസണർ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് തിമോത്തി അവർ ബ്രദർ. ഇനി താഴ്ത്ത് വായിക്കുകയാണ്, അടുത്ത ആരാണ്? ഞങ്ങളുടെ ആൻഡ് ഫിലമോൻ അവർ ഡിയർലി ബിലവഡ്, ഞങ്ങളുടെ പ്രിയൻ, ഞങ്ങളുടെ പ്രിയനായിരിക്കുന്ന ഫിലമോൻ. പിന്നെ ആൻഡ് കോവർക്കർ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾക്ക് പ്രിയനാണ് അവൻ, പക്ഷെ അവൻ ഞങ്ങളുടെ ആരെന്നറിയോ? ഞങ്ങളുടെ കൂട്ടത്തിൽ സുവിശേഷ വേലയും കൂടെ ചെയ്യുന്നവനാ ഫിലമോൻ. പിന്നെ ഈ അഫിയ, ഇംഗ്ലീഷിൽ അഫിയ എന്നാണ്, സഹോദരി അഫിയ ആരായിരിക്കാം? ഫിലമോന്റെ ഭാര്യ ആയിരിക്കാം. പൗലോസ് പറയുകയാണ്, സഹോദരിയായ അഫിയയ്ക്കും പിന്നെ ഞങ്ങളുടെ ഫെലോ സോൾജിയർ, ഓരോ വാക്ക് ശ്രദ്ധിച്ചോണേ, ഫെലോ സോൾജിയർ, ഒരു സഭ വരുന്നവരാ കേട്ടോ, സഹഭടനായിരിക്കുന്ന അർക്കിപ്പോസ്, അർക്കിപ്പോസ് ആരായിരിക്കും? ഫിലമോന്റെ മകനാന്ന് പറയപ്പെടുന്നു, ആയിരിക്കാം, അങ്ങനെ ആയിരിക്കണം ഞാൻ ആഗ്രഹിക്കുന്നു. മേ ബി അർക്കിപ്പോസിനും പിന്നെ അത്രേ ഉള്ളോ നിന്റെ വീട്ടിലെ സഭയ്ക്കും എഴുതുന്നത്. പൗലോസ് ഫിലമോന്റെ വീട് ഞാൻ ഇങ്ങനെ കാണുക, ഇറ്റ്സ് അൻ ഒയാസിസ് ഇൻ ദ ഡെസേർട്ട്. ഒരു മരുഭൂമിയിലെ മരുപ്പച്ചയായിരുന്നു അവന്റെ വീട്. ആളുകൾക്ക് വരാനും ആരാധിക്കാനും ആഹാരം കഴിക്കാനും വിശ്രമിക്കാനും ദൈവത്തെ പാടി സ്തുതിക്കാനും സാന്ത്വനം പ്രാപിക്കാനും ദാവീദ് എൻഗേദിയിലെ മരുഭൂമിയിലെ മരുപ്പച്ച കണ്ടെത്തിയതുപോലെ ആ ജാതീയ പട്ടണത്തിൽ ഫിലമോന്റെ വീട് ഒരു മരിപ്പച്ചയായിരുന്നു. ഒരു വാക്ക് പ്രാർത്ഥിക്കാമോ? ദൈവമേ, ഈ ബാംഗ്ലൂർ പട്ടണത്തിൽ എന്റെ വീട് അനേകർക്കൊരു ഒയാസിസാക്കി ഒരു മരിപ്പച്ചയാക്കി മാറ്റണമേ. പ്രൈസ് ദ ലോർഡ്. അതിന് സഹോദരന്മാർ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല, സഹോദരിമാരും കുഞ്ഞുങ്ങളും ഒരുപോലെ ആ ഒരു കാര്യത്തിൽ ദൈവനാമത്തിന്റെ മഹത്വത്തിനായി എന്റെ ഭവനത്തെ സമർപ്പിക്കുന്നു എന്ന് പറയുന്നിടത്ത് ദൈവത്തിന്റെ കൃപ, അല്ലെങ്കിൽ ആ അവന്റെ വീട്ടിൽ ആ സഭയില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് ഇതിനെക്കുറിച്ചൊന്നും പറയത്തില്ല. അപ്പം ഇനി അതിന്റെ 23-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. 23-ാം വാക്യം, നമ്മൾ ദൈവസഭയിലുള്ളവർ ആരൊക്കെയാണെന്നാണ് അവിടെ പറയുന്നത്. വേഴ്സസ് 23.
ക്രിസ്തുവേശുവിന്റെ എന്റെ സഹബദ്ധനായ എപ്പപ്രാസും.
കോഫ് പ്രിസണർ, എന്റെ സഹബദ്ധനായിരിക്കുന്ന ആരാണ്?
എപ്പപ്രാസ്.
എപ്പപ്രാസ്, എപ്പപ്രാസ് നമുക്കറിയാം, ലവോദിക്കയിലെ സഭയിൽ തികഞ്ഞവരും ദൈവഗതി സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയവുമായുള്ളൊരു ആയി തീരേണ്ടതിന് അവൻ ഒത്തിരി പ്രാർത്ഥന പോരാടുന്നവനാ എപ്പപ്രാസ്. അടുത്തത്
എന്റെ കൂട്ടുവേലക്കാരനായ,
കൂട്ടുവേലക്കാരായിരിക്കുന്ന അരിസ്റ്റാർക്കസ്, മർക്കോസ്, ദേമാസ്, ലൂക്കോസ് ഇവരും നിനക്ക് വന്ദനം ചെയ്യുന്നു. ഇനിയും ഞാൻ സമയം അധികം എടുക്കുന്നില്ല. ഇതിന്റെ സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയുമെങ്കിലും കൊച്ചു കുഞ്ഞുങ്ങളടക്കം, ഇറ്റ്സ് എ ഗോസ്പൽ. ദ എപ്പിസിൽ ഓഫ് ഫിലമോൻ ഇസ് എ പാസ്റ്റർ എപ്പിസിൽ, ഞാൻ വിശ്വസിക്കുന്നു. സെയിം ടൈം ഇറ്റ്സ് എ വണ്ടർഫുൾ ഗോസ്പൽ, സുവിശേഷമാ. എന്താണ് ഇതിനകത്തെ സുവിശേഷം? ശ്രദ്ധിക്കണേ, ഇൻക്ലൂഡിങ് ചിൽഡ്രൻ. ഈ ഫിലമോൻ ശരിക്കും വലിയ ഒരു ധനാഢ്യനായ ഒരു മനുഷ്യനായിരുന്നു. പൗലോസിന്റെ ശുശ്രൂഷ മുഖാന്തരമാണോ എനിക്കറിയില്ല, ഫിലമോൻ ഈസ് എ വെരി ഗുഡ് ബിലീവർ ആൻഡ് എൻ എൽഡർ. അപ്പൊ ഇവരുടെ വീട്ടിൽ അടിമകളുണ്ടായിരുന്നു, സ്ലേവ്സ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ചിന്തിക്കും, നമ്മുടെ മനസ്സിൽ ഒത്തിരി ചിന്തകൾ വരും, ഇവൻ റിയൽ ഒരു ബിലീവർ ആണെങ്കിൽ ഇവന്റെ വീട്ടിൽ അടിമ ഉണ്ടാവൂ. അന്നത്തെ കാലത്ത് നിങ്ങൾ മനസ്സിലാക്കണം, റോമൻ സാമ്രാജ്യത്തിൽ there were 60 millions of slaves. 6 crores of slaves ഉണ്ടായിരുന്നു. സ്വതന്ത്രനും അടിമയും തമ്മിലുള്ള റേഷ്യോ എത്രയാണെന്നറിയോ? 1:4. ഒരാൾ സ്വതന്ത്രനാണെങ്കിൽ 4 അടിമകൾ. അവിടെ 3 മാർക്കറ്റ് ഉണ്ടായിരുന്നു. 1 is a cattle മാർക്കറ്റ്, പശുവിനെയും കാളയൊക്കെ വിൽക്കുന്ന മാർക്കറ്റ്. 2nd is the sheep മാർക്കറ്റ്, ആടിനെ വിൽക്കുന്ന മാർക്കറ്റ്. And 3rd is the human മാർക്കറ്റ്, മനുഷ്യരെ വിൽക്കുന്ന സ്ഥലം അവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ ചിന്തകൾ ആ ഒരു തലത്തിലേക്ക് പോകണം. അന്ന് അടിമക്കച്ചവടം വളരെ വളരെ സാധാരണമായ ഒരു കാര്യമായിരുന്നു. ഓക്കെ, അപ്പം ഈ ഫിലമോന്റെ വീട്ടിൽ ഒരു അടിമയുണ്ടായിരുന്നു. അവന്റെ പേരെന്തായിരുന്നു? ഓ, എല്ലാവരും പറഞ്ഞില്ല. അവന്റെ പേരെന്തായിരുന്നു? ഒനേസിമോസ്. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ഒനേസിമോസ്? കമോൺ, ഒനേസിമോസിന്റെ വാക്കിന് അർത്ഥം എന്താ? ഒനേസിമോസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം പ്രയോജനമുള്ളവെന്നാ, പ്രോഫിറ്റബിൾ എന്നാ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഒനേസിമോസ് അവിടുത്തെ ഒരു സ്ലേവ് ആയിരുന്നു. ഈ സ്ലേവ് ഇവൻ അവിടെ, അവൻ രക്ഷിക്കപ്പെട്ടവനല്ലായിരുന്നു കേട്ടോ. ഈ രക്ഷിക്കപ്പെടാത്ത ഈ സ്ലേവ് ചെയ്തെന്താണെന്നറിയോ? നമുക്ക് ബൈബിളിൽ 25 വാക്യേ ഉള്ളൂ എന്നെങ്കിലും നമുക്ക് അനുമാനിക്കാം, ഇവനെന്തോ, ഇവൻ ഒരു ദിവസം ഒരൊറ്റ പോക്ക്, ഒനേസിമോസ് ഫിലമോന്റെ പെർമിഷൻ ഇല്ലാതെ. നീ അടിമയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അടിമ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ പറയാം സൗരങ്ങളെ, ഹീസ് കൺസിഡർഡ് എസ് എ ടൂൾ. നമ്മുടെ വീട്ടിൽ ഒരു ഫർണിച്ചർ പോലെ, നമ്മുടെ ആ മൈൻഡ് സെറ്റ് അതിലേക്ക് വരുന്നില്ല. അതുകൊണ്ട് നമ്മുടെ വീട്ടിലെ ഒരു ഫർണിച്ചർ പോലെ ഉള്ളൂ ഈ അടിമ എന്ന് പറഞ്ഞ. അവനെ എന്തൊക്കെ ചെയ്യാന്നറിയോ? അവനെ ചെയിനിൽ, അവനെ വേണമെങ്കിൽ ചെങ്ങലക്കിടാം, ശ്രദ്ധിച്ചോണേ. രണ്ടാമതായിട്ട് അവനെ വേണമെങ്കിൽ നല്ല തല്ലു കൊടുക്കാം, അവന് കേസ് കൊടുക്കാൻ പറ്റത്തില്ല. പിന്നെ വേണമെങ്കിൽ ഈ തമിഴ്നാട്ടിലൊക്കെ കാളയുണ്ട്, ഇവിടെയൊക്കെ ഉണ്ട്, ഈ ഉടമസ്ഥന്റെ എന്നറിയാൻ വേണ്ടി ഒരു വാറ് അല്ലെങ്കിൽ ഒരു കമ്പി പഠിപ്പിച്ചു നോക്കും എന്ന് പറഞ്ഞോലെ. വേണമെങ്കിൽ ഫിലമോന് പി എന്ന് പറഞ്ഞ് ഒരു എന്റെ ആന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, ഒരു അടയാളം വെക്കാം. ഇത്രയൊക്കെ ആയി. പക്ഷെ ഒരു കാര്യമുണ്ട്, ശ്രദ്ധിക്കണം, അതാണ് എന്റെ ഹൃദയത്തെ ടച്ച് ചെയ്തത്. ഒരുത്തൻ ഓടിപ്പോയെന്നിരിക്കട്ടെ, നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ കാണുന്ന പോലെ മിസ്സിംഗ് അല്ല കേട്ടോ. രണ്ട് ടൈപ്പിനെ കാണാം, വാണ്ടഡ് കണ്ടോ, മോസ്റ്റ് വാണ്ടഡ്. ഇവിടെ ഒരു മോസ്റ്റ് വാണ്ടഡ് പാർട്ടി ഉണ്ട്, ആരാന്നറിയോ? ഒനേസിമസ്. അന്നത്തെ നിയമം പറയുന്നത് വീട്ടിൽ നിന്നൊരുത്തൻ അനുവാദമില്ലാതെ ഓടിപ്പോയാൽ, ശ്രദ്ധിക്കണേ, അവനെ എവിടെയെങ്കിലും വിട്ട് നമ്മുടെ ഭാഷ പറഞ്ഞ കയ്യോടെ പിടിച്ചാൽ അവൻ എന്ത് ശിക്ഷ കൊടുക്കാം? അവനെ ക്രൂശിക്കാം. ഹി മസ്റ്റ് ബി ക്രൂസിഫൈഡ്. അതായിരുന്നു അന്നത്തെ നിയമം. അപ്പൊ ഒനേസിമോസിന് വിധിക്കപ്പെട്ട ശിക്ഷ, വിധിക്കാമായിരുന്ന ശിക്ഷ ക്രൂശുമരണമാണ്. ഇറ്റ്സ് കോമൺ. ഇത് നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ വായിക്കാനായിട്ട്. അതിൻ്റെ ഒന്നാം അധ്യായത്തിൻ്റെ നമ്മുടെ അടുത്ത വാക്യത്തിലേക്ക് കടന്നു വരാം.
നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ.
ഒരു വാക്യം വിട്ട് കളയല്ലേ, നമ്മുടെ കർത്താവായ യേശുവിൽ നിന്ന് കൃപയും, ഗ്രേസ് ആൻഡ് പീസ്. ഓക്കെ, അത് ആളുടെ ഒരു ഒരു മുഖന്തിര, ഗ്രേസ് ആൻഡ് പീസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അടുത്ത വാക്യം,
കർത്താവായ യേശുവിനോട് സകല വിശുദ്ധന്മാരോടും.
ഒന്ന്, നിനക്ക് ഫിലമോനെ, നിനക്ക് സ്നേഹം ആരോടാണെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വാക്യോ. നിനക്ക് ആരോട് സ്നേഹമുണ്ട്? കർത്താവായ യേശുവിനോട് നിനക്കൊരു സ്നേഹമുണ്ട്. ചുമ്മാ ചർച്ച വരികയല്ല, കർത്താവായ യേശുവിനോട് നിനക്കൊരു സ്നേഹമുണ്ടെന്ന്. പിന്നെ ആരോടും ഉണ്ട്? സകല വിശുദ്ധന്മാരോടും നിനക്കൊരു സ്നേഹത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ട്. പിന്നെ നിന്റെ വിശ്വാസത്തിന്റെ കൂട്ടായ്മ, ദ ഷെയറിംഗ് ഓഫ് യുവർ ഫെയ്ത്ത്. വാട്ട് ഇസ് ഇറ്റ്? നിന്റെ വിശ്വാസത്തിന്റെ കൂട്ടായ്മ. എങ്ങനെ വിശ്വാസം എങ്ങനെ പകർന്നു കൊടുക്കാൻ പറ്റുമോ? ഇറ്റ്സ് എ ജനറോസിറ്റി. ഒരു ഫിലിമോൻ എന്ന് പറഞ്ഞ അർത്ഥം സ്നേഹമുള്ളവൻ എന്നൊക്കെയാ. അവന്റെ ആ ജനറോസിറ്റി ഒക്കെ കേട്ടിട്ട് പൗലോസ് കടന്ന് കർത്താവിനെ സ്തുതിക്കുക. എന്നിട്ട് അടുത്ത വാക്യം വേഗത്തിൽ വേഗത്തിൽ.
സഫലമാകേണ്ടതിന് എന്റെ പ്രാർത്ഥനയിൽ നിന്നെ ഓർത്ത് എപ്പോഴും എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു.
ഓ, ഇദ്ദേഹത്തിന്റെ പണി ജയിലിൽ കിടക്കുമ്പോ ദൈവമേ എന്നെ ആരെങ്കിലും ഒന്ന് വിടിവിക്കണേ എന്നുള്ളതല്ല. ഇദ്ദേഹം അവിടെ കിടന്നുകൊണ്ട് ഫിലമോന്റെ കർത്താവിനുള്ള സ്നേഹത്തെയും വിശുദ്ധന്മാരോടുള്ള കൂട്ടായ്മയെയും ഇയാളുടെ ജനറോസിറ്റിയും ഒക്കെ ഓർത്തുകൊണ്ട് കർത്താവിനെ ഇടപെടാതെ പുള്ളി സ്തോത്രം ചെയ്യുക. എന്നാലോചിച്ച് നോക്കിയേ, അങ്ങനെ സ്തോത്രമൊക്കെ ഇരിക്കുന്ന സമയത്താണ്, എനിക്കറിയില്ല, നിങ്ങൾക്ക് വലിയ വെളിപ്പാടും കിട്ടി എന്നോട് പറയണം, ഈ സാധാരണ നമ്മുടെ ഈ കർണാടകത്തിലൊക്കെ ഉൾഗ്രാമങ്ങൾ ഒരുത്തൻ ഒളിച്ചോടി പോയാൽ അവൻ എവിടെ പൊങ്ങുന്നെന്നറിയോ? അവൻ ബാംഗ്ലൂർ ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ, ഓൾ റോഡ് സ്ട്രീറ്റ് ലീഡ് ടു റോം എന്ന് പറയുന്ന പോലെ, ഒരുത്തനെ കാണാതെ പോയിട്ടുണ്ടെങ്കിൽ സകലത്തിന്റെയും കേളിരംഗമായിരിക്കുന്ന റോമിൽ അവനെ കിട്ടും. പക്ഷെ ദൈവത്തിന്റെ ഗ്രേസ്, അത് നമ്മൾ പാടിക്കൊണ്ടിരുന്നേ, ദ അമേസിംഗ് ഗ്രേസ് ഓഫ് ഗോഡ്. ഇവൻ ആരുടെ അടുത്ത് വന്നെന്നറിയോ? പൗലോസിന്റെ അടുക്കൽ ഇവൻ വന്നു. ഇതെങ്ങനാ നിങ്ങൾ എന്നോട് ചോദിക്കരുത്, ഞാൻ നിങ്ങളോട് ചോദിക്കും, നിങ്ങൾ എങ്ങനെ ഇവിടെ വന്നത്? ഹല്ലേലൂയ. ഒറ്റ മീൻ അർത്ഥമുള്ളൂ, ഗ്രേസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ കൃപ. ഹല്ലേലൂയ. ഇതാണ് ഞാൻ എന്ന് പറയാൻ, നമ്മൾ പാട്ട് പാടുമ്പോഴൊക്കെ ഇത് നമ്മുടെ, ഞാൻ ചോദിക്കട്ടെ, രക്ഷിക്കപ്പെട്ട്, സ്നാനപ്പെട്ട്, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച്, കർത്താവിന്റെ വചനം പഠിച്ച്, കർത്താവിന്റെ വരവെങ്കിൽ തേജസ്സോടെ പ്രാവിനെ പോലെ പറന്നു പോകാൻ ഒരുങ്ങി ബാംഗ്ലൂർ വന്ന് എത്ര പേരുണ്ട്? ചുരുക്കം പേരൊക്കെ കാണുമായിരിക്കും. നേരത്തെ കൂടുതൽ പേരും വന്നത് ജോലിക്കായിട്ടും പഠിക്കാനായിട്ടും പല പല വിഷയങ്ങളുള്ള ബന്ധത്തിലൊക്കെ വന്ന നമ്മളെ, ഹല്ലേലൂയ, ഒനേസിമോസ് എന്ന പൗലൂസിനെ കണ്ടുമുട്ടിയതുപോലെ നമുക്ക് കർത്താവ യേശുവിനെ കണ്ടുമുട്ടാൻ ഒരു നല്ല അവസരം തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇറ്റ് ഈസ് ഗ്രേസ്. ഇത് ദൈവത്തിന്റെ നിത്യപദ്ധതിയായിരുന്നു. അതോടെ പറയുക, നമ്മളാരും പ്ലാൻ ചെയ്തതുമല്ല, ഇത് ദൈവത്തിന്റെ നിത്യപദ്ധതിയാണ്. ഒനേസിമോസ് ശരിക്കും പറഞ്ഞ ഇവന്റെ ഉള്ളിൽ തീയാവ, ആരെങ്കിലും കാണുന്നുണ്ടോ? കണ്ടാ മരണം ഉറപ്പാ, പിടിച്ചാ മരണം ഉറപ്പാ. ആ സമയത്ത് കൃത്യം കിട്ടിയത് പൗലോസിന്റെ അടുത്താ. പൗലോസ് ചോദിച്ചാണ്, നിന്റെ പേരെന്നാടാ? ഒനേസിമോസ്. എവിടുന്നാ വരവ്? എന്താണെങ്കിലും പൗലോസ് ഇവനോട്, ഇനി ഒരു കൂട്ട് തടവുകാരനായിട്ട് എവിടെയെങ്കിലും അറസ്റ്റ് ചെയ്ത് ഇവനെ കിട്ടിയാണോ എന്ന് അറിയത്തില്ല, പക്ഷെ എന്താണേലും കിട്ടിയത് പറ്റിയ ആളുടെ അടുത്താ. A heathen slave. അവനെ കുറിച്ച് പൗലോസ് തന്നെ പറഞ്ഞു, ഹി വാസ് യൂസ്ലെസ്. അവൻ ആരായിരുന്നു? യൂസ്ലെസ്. നമ്മൾ പറയില്ലേ, ഷേ, യൂസ്ലെസ്. അവൻ പ്രയോജനമില്ലാത്തവനായിരുന്നു. എന്നാൽ ഹി ബിക്കെയിം യൂസ്ഫുൾ. ഇതാണ് കർത്താവിന്റെ വചനത്തിന്റെ പ്രത്യേകത. ഹല്ലേലൂയ. ഞാൻ എന്റെ ജീവിതത്തെ പറയാം, ഐ ആം എ യൂസ്ലെസ് പേഴ്സൺ. ഞാനൊരു ഒരു പ്രയോജനമില്ലാത്തൊരു വ്യക്തിയായിരുന്നു. പക്ഷേ ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്, എല്ലാത്തിന്റെയും മുമ്പിൽ അത് ചേർക്കുകയാണ്, ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് ഞാന് പ്രയോജനമുള്ളവനാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം അറിയാം, ദൈവം നമ്മെ, അതെ ദൈവം നമ്മെ ആ പ്രയോജനമുള്ളവരാക്കി. ബിലവട്ട് പ്രാണപ്രിയനാണെന്ന് പറഞ്ഞ് മൈ ബിലവട്ട്. ഇനി പൗലോസ് ഒരു കാര്യം പറയുന്നുണ്ട്, ഞാൻ തടവിലിരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച എന്റെ മകനായ ഓനേസിമസ്. ഇതെന്തോ അപ്പ ആദ്യ സഹോദരൻ എന്ന് പറഞ്ഞു, സഹോദരി എന്ന് പറഞ്ഞു, ഇപ്പൊ മകനുമായി. ഇതൊരു വീടാന്ന് മനസ്സിലായല്ലോ. ഇതൊരു വീടാണെന്ന് വെളിപ്പാട് കിട്ടിയില്ലെങ്കിൽ സഹോദരങ്ങളെ നമ്മളിവിടെ വന്നിട്ട് ഒരു കാര്യവുമില്ല. ഇത് ദൈവത്തിന്റെ ഭവനമാണ്. ഹല്ലേലൂയ, ദിസ് ഈസ് ദ ഹൗസ് ഓഫ് ഗോഡ്. വി ആർ ഗോയിങ് ടു ദ ഹൗസ് ഓഫ് ഗോഡ്. ഇവിടെയുള്ളവർ ആരാന്നറിയോ? ഒനേസിമോസിനെ ആരും ജനിച്ചവരെ വിശുദ്ധരായിട്ടൊന്നും ആരും വീണിട്ടില്ല. ഒനേസിമോസിനെ പോലെ അവിടെ ഇവിടെയും കറങ്ങി നടന്ന ആൾക്കാരെയൊക്കെ ദൈവം സമയാസമയങ്ങളിൽ പിടിച്ച് ദൈവത്തിന്റെ കൃപയാൽ യൂസ്ലെസ് ആൾക്കാരെ യൂസ്ഫുള്ളാക്കി, ഹീതൻ സ്ലേവിനെ സൺസ് ഓഫ് ഗോഡാക്കി, അതെ ദൈവത്തിന്റെ മക്കളാക്കി തീർക്കുന്ന ദൈവത്തിന്റെ കൃപ എത്രയോ വലുതാണ്. ഇറ്റ് ഇസ് അമേസിങ്. ഹല്ലേലൂയ. ഞാൻ വിചാരിക്കുക, ജോൺ ന്യൂട്ടൺ എഴുതിയപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്തായിരിക്കും ചിന്ത? ഈ പുള്ളിക്ക് നമ്മളെക്കാട്ടിലും സ്ലേവ് ട്രേഡ് എന്നാന്നറിയാം. കാരണം സ്ലേവിനെ കൂട്ടമായിട്ട് ആഫ്രിക്കയിൽ നിന്ന് പിടിച്ചോണ്ട് പോയിട്ട് മരിക്കുന്നവനെ കാലേ പിടിച്ച് പുറത്തേക്ക് കടലിലേക്ക് എറിഞ്ഞുകൊണ്ടിരുന്ന മനുഷ്യൻ ദൈവത്തിന്റെ ആശ്ചര്യകരമായ കൃപ കണ്ടപ്പോൾ പാടി, അമേസിംഗ് ഗ്രേസ് ഹൗ സ്വീറ്റ് ദാറ്റ് സൗണ്ട് ദാറ്റ് സേവ്ഡ് എ റിച്ച് ലൈക്ക് മീ. പ്രിയമുള്ളവരെ, ഇതാണ് ആരാധനയുടെയും പാട്ടിന്റെയും അടിസ്ഥാനം. ഇതായിരിക്കണം നമ്മുടെ എല്ലാ സ്തുതികളുടെയും സ്തോത്രങ്ങളുടെയും ഫൗണ്ടേഷൻ, ഇതായിരിക്കണം. എന്നിട്ട് ഞാൻ വേഗത്തിൽ കടന്നു പോകാം. ഒനേസിമോസിനോട് പൗലോസ് സുവിശേഷം പറഞ്ഞു, ഒനേസിമോസ് രക്ഷിക്കപ്പെട്ടു. ഇനിയും ചിന്ത വരുന്ന ഇതാണ്, രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെന്താ? പിന്നെന്താ അങ്ങ് പോയാൽ പോരെ? അല്ല, എവിടെ പോയി നിലപ്രാപിക്കണം? ഇവൻ ആരുടെ നിന്നാണോ പോന്നത്, അവിടെ പോയിട്ട് ഒരു നിരപ്പ് പ്രാപിക്കാതെ കാര്യങ്ങൾ നടക്കത്. അല്ലെങ്കിൽ വേണമെങ്കിൽ പൗലോസിന് അവനോട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇവൻ രക്ഷിക്കപ്പെട്ടതല്ലേ, അവനെ അങ്ങ് കൂടെ നിർത്തിയാൽ മതിയായിരുന്നു. പക്ഷെ അതിന്റെ ഒന്നാം അധ്യായത്തിന്റെ 13 വാക്യം, എന്റെ പ്രാണപ്രിയനായ ഞാൻ അവനെ മടക്കി വെച്ചിരിക്കുന്നു, സുവിശേഷം നിമിത്തമുള്ള തടവിൽ എന്നെ ശുശ്രൂഷിക്കേണ്ടതിന് അവനെ നിനക്ക് പകരം നിർത്തിക്കൊള്ളാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അതിന്റെ 15 വാക്യം, എങ്കിൽ നിന്റെ സമ്മതം കൂടാൻ ഞാൻ ഒന്നും ചെയ്യത്തില്ല. ഇനിയും ഇനി 9 വാക്യത്തിലെ പൗലോസ് പറയുന്നുണ്ട്, എനിക്ക് അങ്ങ് ആജ്ഞാപിക്കാം, ഫിലമോനെ ഒനേസിമോസ് അങ്ങോട്ട് വരുന്നുണ്ട്, നീ അങ്ങ് സ്വീകരിച്ചാൽ മതി. സീ ദ ക്രൈസ്റ്റ് ലൈക്ക് നേച്ചർ. അത് കണ്ടോ പുള്ളി പറയാ, പൗലോസ് എന്ന മലയാളം എന്ന് പറയാ, പച്ച മലയാളം, വയസ്സനും 3 സ്വർഗത്തോളം 14 സംബന്ധം എടുക്കപ്പെട്ടോ പറയാ. 14 ലേഖനം പുതിയ നിയമത്തിൽ എഴുതി അനേക സഭകളിൽ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയാ, എന്നാൽ പൗലോസ് എന്ന വയസ്സനും. സി, ആ അധികാരം അവൻ ഉപയോഗിച്ചില്ല കേട്ടോ, അധികാരം അവൻ ഉപയോഗിച്ചില്ല. ക്രൈസ്റ്റ്ലൈക്ക് നേച്ചർ ആണ്. പ്രിയ സൗരങ്ങളെ, നമ്മുടെ ആത്മീയ വളർച്ചയുടെ തലം ഇറ്റ്സ് ഓൺ ഹ്യൂമിലിറ്റി ഉള്ളി. അത് അറിവല്ല, ഇറ്റ്സ് ഹ്യൂമിലിറ്റി. പൗലോസ് പറയാ, പൗലോസ് എന്ന വയസ്സനും, പിന്നെ പൗലോസ് എന്ന വയസ്സിന്, ഇപ്പോൾ ക്രിസ്തുവേശുവിന്റെ ബദ്ധനുമായ ഞാൻ ഈ സ്നേഹം നിമിത്തം അങ്ങ് അപേക്ഷിക്കുക കേട്ടോ. ലവ്, ക്രിസ്ത്യൻ ലവ്. അപ്പം പൗലോസ് എന്ത് ചെയ്യുന്നറിയോ, ഇവന് പേടിയായിരിക്കും, ഒനേസിമോസിന് പേടിയായിരിക്കും. കാരണം എന്നറിയോ, ചെന്ന് കഴിഞ്ഞാൽ അടിയാണോ, നമ്മൾ അന്നത്തെ സിറ്റുവേഷൻ വേണം ചിന്തിക്കാൻ, ഈ ഭാഗം വായിക്കാൻ, അടിയാണോ ക്രൂശീകരണമാണോ എന്നറിയത്തില്ല. ആ സമയം പൗലോസ് പറഞ്ഞു, എടാ നീ പേടിക്കണ്ട, നീ പോയി ഫിലമോന്റെ അടുത്ത് തന്നെ പൊക്കോ, പിന്നെ ഞാൻ നിന്റെ കയ്യിലൊരു എഴുത്തൂടെ എഴുതിത്തരാം. ഇന്ന് ഈ മൊബൈൽ ഫോണും SMS ഒക്കെ വന്നോണ്ടാ പഴയ ആൾക്കാർക്കറിയാം, എവിടെയെങ്കിലും ചെല്ലുമ്പോൾ അഡ്മിഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ എഴുത്തൂടെ കൊണ്ടുപോകുക കേട്ടോ, റെക്കമെൻഡേഷൻ ലെറ്ററാ. ആ അവിടുത്തെ ആ പ്രിൻസിപ്പാളിനെ ലെറ്റർ ഒന്ന് കാണിച്ചാൽ മതി, മറ്റേ പുള്ളി എഴുതിരുന്നു എന്ന് പറഞ്ഞ പോലെ ഈ ലെറ്ററും കൂടെ കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് ഒനേസിമോസിന്റെ കയ്യിൽ എഴുതി കൊടുത്ത എഴുത്താണ് 2000 ശേഷം നമ്മളിപ്പോൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അവൻ ഓടിപ്പോകുന്ന സമയത്ത് അവൻ്റെ കയ്യിൽ മോഷ്ടിക്കപ്പെട്ട സാധനങ്ങളായിരുന്നു, തിരിച്ചു പോകുമ്പോൾ അവൻ്റെ കയ്യിൽ ഇരിക്കുന്ന ദൈവത്തിൻ്റെ വചനം അത്രേ. ഹല്ലേലൂയ, ദീസ് ഈസ് ദ ഗ്രേസ് ഓഫ് ഗോഡ്. ഇതാണ് ദൈവത്തിന്റെ ആശ്ചര്യകരമായ കൃപ. അങ്ങനെ ഇനി പൗലോസ് ഒരു കാര്യം പറയുന്നുണ്ട് കേട്ടോ, താഴോട്ട് പറയാം. അതാണ് ക്രിസ്തു, ഇവിടെ നമ്മൾ ക്രിസ്തുവിനെ കണ്ടു കേട്ടോ, പൗലോസിനെ അല്ല, ക്രിസ്തുവാണ് പൗലോസിന്റെ ഉള്ളിൽ വന്ന് വസിക്കുന്നത്. ഇനി അതിന്റെ ഓൾ ചിൽഡ്രൻ പ്ലീസ് റീഡ് അതിന്റെ 15 വാക്യം ഒന്ന് വായിച്ചാലോ. 15 വാക്യം,
അവൻ അല്പകാലം വേർവിട്ട് പോയത് അവനെ സദാകാലത്തേക്കും നിനക്ക് ലഭിക്കേണ്ടതിനായിരിക്കും.
കുറച്ചു കാലമൊക്കെ പിണങ്ങി പോയത് സാരമില്ല പിലമോനെ, അവനെ നിനക്ക് എന്നേക്കും കിട്ടേണ്ടതിനെ, കാരണം ഇവിടെ മാത്രമല്ല നിത്യതയിലും അവൻ നിന്റെ കൂടെ ഉണ്ടാവും. പ്രൈസ് ദ ലോർഡ്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന അല്ലറ ചില്ലറ കഷ്ടങ്ങളെ ഓർത്തൊരു സ്തോത്രം പറയാൻ പറ്റുമോ? ഹല്ലേലൂയ. നമ്മൾ ഈ പരാതിയും പരിഭവങ്ങളുമായിട്ട് ഞാൻ പറയുന്ന നമ്മുടെ കർത്താവേ ചില കാര്യങ്ങളൊക്കെ നഷ്ടവും കഷ്ടവുമൊക്കെ വരുന്നുണ്ട്. അതിനായിട്ട് എല്ലാ സ്തോത്രം. കാരണം ഇതുമൂലം നിത്യമായ ഒരു ജീവനിലേക്ക് കടക്കാനായിട്ട് ഒരു ഇടുങ്ങിയ വാതിലൂടെ കുറച്ചുകൂടെ മുമ്പോട്ട് പോകാൻ സാധിച്ചല്ലോ. അതിനായിട്ടും ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇല്ല, നമുക്ക് ഒരിക്കലും പാട്ട് പാടാൻ പറ്റത്തില്ല. ഇല്ലെങ്കിൽ കർത്താവ് പറഞ്ഞു ഓരോ ദിവസം അന്നന്നത്തെ ദോഷം മതിയെന്ന് പറഞ്ഞു. അപ്പം എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ കാണും. പക്ഷെ ഇവിടെ പറയുകയാണ്, അവൻ അല്പകാലം വേറിട്ട് പോയത് അവനെ സദാകാലത്തേക്ക് നിനക്ക് ലഭിക്കേണ്ടതിനായിരിക്കും. അടുത്ത വചനം വായിച്ചാട്ടെ.
അവനിനി ദാസനല്ല, ദാസന് മീതെ പ്രിയ സഹോദരൻ തന്നെ.
ആഹാ, അവനിനി ആരല്ല ഒന്ന് പറഞ്ഞാട്ടെ. അവനിനി ആരല്ല, ദാസനല്ല കേട്ടോ. എന്ന് പറഞ്ഞാൽ അവന്റെ വീട്ടിൽ ജോലിയും ചേരുന്നുള്ളതല്ല. അവൻ വീട്ടിലായിരിക്കുമ്പോൾ അവനൊരു സ്ലേവ് തന്നെയാ, പക്ഷെ ചർച്ചിലായിരിക്കുമ്പോൾ യു ആർ ബ്രദേഴ്സ്. ഹല്ലേലൂയ. ചർച്ച് എന്ന് പറഞ്ഞാൽ ദൈവന്റെ ഹൃദയത്തിൽ നിന്ന് ചിന്ത ഇതാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച, കർത്താവേ ഞാൻ അനേക സഭകളിൽ കടന്നു പോയിട്ടുണ്ട്, ചെറിയവരും വലിയവരും ഇല്ലാത്തൊരു കൂട്ടായ്മയിലേക്ക് നീ എന്നെ അയക്കണമേ. വിദ്യാഭ്യാസമുള്ളവനും വിദ്യാഭ്യാസമില്ലാത്തവനും, ഗിഫ്റ്റുള്ളവനും ഗിഫ്റ്റില്ലാത്തവനും, അറിവുള്ളവനും അറിവില്ലാത്തവനും, വലിയ ബെൻസിൽ വരുന്നവനും സൈക്കിളിൽ വരുന്നവനും ഒരുപോലെ കാണുന്ന ഒരു സ്ഥലം അത്രേ ദൈവത്തിന്റെ സഭ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, വലിപ്പ ചെറുപ്പമില്ല. ആ വാക്യം ഒന്നിട്ട് പറഞ്ഞിട്ട്, ക്രിസ്തുവേശുവിനോട് സ്നാനമേരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതിൽ യഹൂദനെന്നും പറഞ്ഞാട്ട്, യഹൂദനെന്നും യവനെന്നുമില്ല, ആണെന്നും പെണ്ണെന്നുമില്ല, പിന്നെ ദാസനെന്നും സ്വതന്ത്രനെന്നുമില്ല, ക്രിസ്തു അത്ര എല്ലാവരിലും എല്ലാമാകുന്നു. ഹല്ലേലൂയ. ദിസ് ഈസ് ദ ട്രൂ ചർച്ച് ഓഫ് ഗോഡ്. ഇവിടെ പറയാം, അവൻ ഇനി നിന്റെ പ്രിയ സഹോദരനാ കേട്ടോ. പിന്നെ അവൻ എനിക്ക് വിശേഷാൽ, ബിലവഡ് ബിലവഡ് തന്നെ കേട്ടോ, വിശേഷാൽ എനിക്ക് പ്രിയനെങ്കിൽ, ജഡസംബന്ധമായും കർത്തൃസംബന്ധമായും എത്രയധികം, എത്രയധികമാണ്. പ്രിയ സഹോദരങ്ങളെ, ഫിലമോൻ ഇസ് അബൌട്ട്, ദ ബുക്ക് ഓഫ് ഫിലമോൻ ഇസ് അബൌട്ട് ബ്രദർലി ലവ്. ഞാൻ ഒരു കാര്യം പറയാം ശ്രദ്ധിച്ചേ, ഇവിടെയുള്ള സഹോദരങ്ങൾക്ക് തമ്മിൽ ഒരു റിയൽ ബ്രദർലി ലവ് ഇല്ലെങ്കിൽ കർത്തൃമേ ചേർക്കുന്നത് വെറുതെ വെറുതെ. ഞാൻ പറഞ്ഞു, ഡോണ്ട് വേസ്റ്റ് ദ ടൈം. യോഹന്ന 3:16 നമുക്ക് കാണാപ്പാടവാ, ഒന്നുകൂടെ കാണാപ്പാടം പഠിച്ചു. 1 യോഹന്ന 3:16, അവൻ നമുക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുത്തത് കൊണ്ട് ഓരോരുത്തൻ തന്റെ കൂട്ടുകാരന് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതാകുന്നു. 1 ജോൺ 3:16 മറക്കല്ലേ. സ്നേഹിക്കാൻ പറ്റുന്നില്ലേ? ദൈവത്തോട് പ്രാർത്ഥി, കർത്ത എനിക്ക് ഈ സഹോദര സ്നേഹം ഫിലാഡൽഫിയ ഒന്നും ഇല്ല. ഓ, കാണുമ്പോൾ ഒരു അല്ലേലൂയയും പ്രൈസിലോടും ഒക്കെ ഉള്ളൂ. കർത്താവേ എന്നെ, എനിക്ക് ശിഷ്യനാകുന്ന എന്നെ നിന്നെ പോലെ ആക്കണം. ഒരു റിയൽ, ഒരു വെച്ചുകെട്ടില്ലാത്ത, മുഖം മൂടിയില്ലാത്ത ഒരു റിയൽ സ്നേഹം മറ്റുള്ളവരെ സ്നേഹിപ്പാൻ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞേ, നിങ്ങൾക്ക് തമ്മിൽ തമ്മിലുള്ള എന്ത് കാണുമ്പോൾ? സ്നേഹം കാണുമ്പോൾ. വാക്യം പറഞ്ഞാട്ടെ, നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. ഇവിടെ പറയുക എത്ര അധികം. അതോട്ട് വായിച്ചാട്ടെ 17-ാം വാക്യം.
ആകിയാൽ നീ എന്നെ കൂട്ടാളി എന്ന് കരുതുന്നു എങ്കിൽ അവനെ എന്നെ പോലെ ചേർത്തുകൊള്ളു.
ഇത് വായിച്ചപ്പോ ആരെയാ നിങ്ങൾക്ക് ഓർമ്മ വരുന്നേ? എനിക്ക് കർത്താവിനെ ഓർമ്മ വരുന്നേ. യോഹന്നാൻ സുവിശേഷം എടുക്കണ്ട 17-ാം വാക്യം. പിതാവിനോട് പറഞ്ഞു, പിതാവേ ഇവര് എന്നെ സ്വീകരിച്ചു, അതുകൊണ്ട് പിതാവേ നീ എന്നെ കാണുന്ന പോലെ ഇവരെയും കാണണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് യേശു പിതാവേ എന്ന് വിളിക്കുന്ന വ്യക്തിയെ തന്നെ നാം വിളിക്കുന്നു അബ്ബാ ഫാദർ. ജോൺ 17 നിങ്ങൾ പഠിക്കണം, നമ്മൾ വായ പിന്നീട് പോയി ധ്യാനിക്കണം. കർത്താവേ, അപ്പൊ പൗലോസ് പറയുകയാണേ, നീ ഇപ്പൊ ഒരു പൊരുത്തം വേണ്ടുന്നുണ്ടല്ലോ, അവനെ നീ എന്നെ പോലെ തന്നെ കാണണം, ഞാൻ വരുന്നതായിട്ട് നീ കരുതിയാ മതിയെന്ന്. ഹല്ലേലൂയ. ഇതാണ് ദൈവത്തിന്റെ റിഡംപ്ഷൻ, രക്ഷാപദ്ധതി. അനേക വാക്യങ്ങൾ നിങ്ങളുടെ മനസ്സിലൂടെ പരിശുദ്ധാത്മാവ് തരട്ടെ. അവനെ എന്നെ പോലെ നീ അങ്ങ് ചേർത്ത് കൊള്ളണേ, എന്നെ പോലെ, പൗലോസിനെ പോലെ. താഴെ പറയുന്നുണ്ട് പുള്ളി, ഞാൻ വരുമ്പോഴേ ഞാൻ എന്റെ പ്രാർത്ഥനയാൽ ഞാൻ നിങ്ങൾക്ക് നൽകപ്പെടുമെന്നുള്ളത് കൊണ്ട് എനിക്കൊരു ഗസ്റ്റ് റൂം ഒഴുക്കാൻ താഴെ പറയുന്നുണ്ട്. ആ അദ്ദേഹത്തിന് പറയുന്നുണ്ട് എനിക്കൊരു പാർപ്പിടമെന്ന മലയാളത്തിൽ. ഇറ്റ്സ് എ ഗസ്റ്റ് റൂം. ഓക്കെ, ഇനി അടുത്ത വാക്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. 18 verses 18.
അവൻ നിന്നോട് വല്ലതും അന്യായം ചെയ്തിട്ടോ കടംപെട്ടിട്ടോ ഉണ്ടെങ്കിൽ അത് എന്റെ പേരിൽ കണക്കിട്ടുകൊള്ളു.
ഇത് ആര് പറഞ്ഞതാ? യേശു പിതാവിനോട് പറഞ്ഞതാ. അതെ, അവനുണ്ടല്ലോ, വല്ലതൊക്കെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ എല്ലാം എന്റെ പേരിലോട്ട് കണക്കിട്ടോണേ. ഹല്ലേലൂയ. ദിസ് ഈസ് ഗ്രേസ്. പൗലോസ് പറയുക, എന്തെങ്കിലും അവനെ വല്ലതും എടുത്തുകൊണ്ടൊക്കെ പോയിട്ടുണ്ടെങ്കിലേ നീ അവനോടൊന്നും ചോദിക്കില്ല കേട്ടോ. എന്റെ അക്കൗണ്ടിൽ എന്റെ പേരിൽ കണക്കിട്ടോ. പിന്നെ എന്താ 19-ാം വാക്യത്തിൽ എന്നാ പറഞ്ഞേ?
പൗലോസ് എന്ന ഞാൻ സ്വന്തം കൈയാൽ എഴുതിയിരിക്കുന്നു, ഞാൻ തന്നു തീർക്കാം.
കുഞ്ഞുങ്ങൾ കേട്ടോ, കർത്താവ് ഇതാ ചെയ്തേ. ഒനേസിമോസ് നല്ല കടം വരുത്തി വെച്ച് കാണും, അവന് കൊടുക്കാൻ നിവൃത്തിയൊന്നുമില്ല, ലെറ്ററുമായിട്ട് പോവുക. പൗലൂസ് പറയുക, ഫിലമോനെ നീ അവനെ എന്നെ പോലെ തന്നെ ചേർക്കണം, പിന്നെ അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അവൻ തരാനുള്ളതെല്ലാം ആര് തന്നോളാം? ദിസ് ഈസ് ദ ഗോസ്പൽ, സിമ്പിൾ ഗോസ്പൽ. ഹല്ലേലൂയ. നമ്മൾ കർത്തപിതാവിന്റെ അടുക്കെ ചെല്ലുക, നമ്മുടെ കയ്യിൽ അയ്യോ നമ്മൾ വരുത്തി വെച്ച കടം സ്പിരിച്വലി, പാപങ്ങളും അതിക്രമങ്ങളും തിന്മകളും എല്ലാം. സ്വർഗം ഒരു തീരുമാനമെടുത്ത് എന്താണെന്നറിയോ, പുത്രൻ പറഞ്ഞു, പിതാവിന്റെ പദ്ധതിയാ, പുത്രൻ പറഞ്ഞു ഇവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്റെ പേര് കണക്കിട്ടോ, ഞാനത് തന്നു തീർത്തോളാം. തീർത്തോ ഇല്ലയോ? ഇല്ലെന്നാ കുറെ പേരുടെ ചിന്ത. തീർത്തോ ഇല്ലയോ? ഹല്ലേലൂയ. തീർത്തെന്നുള്ളവർക്ക് മാത്രമേ രണ്ട് ഹല്ലേലൂയ പറയാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. എന്റെ പേരിലുള്ള എല്ലാ കടങ്ങളും അടച്ചു തീർത്തത് കൊണ്ടാണ് അവന്റെ നീതി എന്റെ മേലൂടെ കണക്കിട്ടു. കടം തീർന്നെന്നുള്ളതല്ല, ആരാണോ കടമടച്ചത് അദ്ദേഹത്തിന്റെ നീതി എന്റെ മേലോട്ടും കൂടെ കണക്കിട്ടു. ഇതാണ് ആശ്ചര്യകരമായ കൃപ. ഇതോർത്ത് വേണം നമ്മൾ ദിവസവും ദൈവത്തിന് നന്ദി പറയാൻ. കർത്താവേ എന്തുമാത്രം പാപങ്ങൾ ചെയ്തു കൂട്ടിയവരാ, പക്ഷേ പുത്രൻ തമ്പുരാൻ വന്ന് പുത്രന്റെ പേരിലെല്ലാം കണക്കിട്ടു, കണക്കിട്ടു. അത് നമ്മൾ കണ്ടു. എൻ്റെ മനസ്സിൽ ഇനിയും പിടികിട്ടാത്തൊരു നിങ്ങൾക്ക് വെളിപ്പാടുണ്ട്, എന്നോട് പറയണം. നമ്മൾ കൂടുതൽ പാപങ്ങളും പരസ്യമായിട്ടാണോ രഹസ്യമായിട്ടാണോ ചെയ്തത്? രഹസ്യമായിട്ടാ. അന്ന് യേശുവിനെ രഹസ്യമായിട്ട് ശിക്ഷിച്ചാ പോരായിരുന്നു? എപ്പോഴും എൻ്റെ ഒരു ചോദ്യമാണ്, പിതാവേ നിന്റെ പുത്രനെ നീ ആരും അറിയാത്തോടത്ത് അങ്ങ് വലിയ നാണക്കേടൊന്നും വരാതെ അങ്ങ് ആശ്ചര്യമായ കൃപ എന്നാന്ന് പറയാം. നമ്മൾ ഒളിച്ചും പാത്തും രഹസ്യമായിട്ട് ചെയ്ത എല്ലാ തെറ്റുകൾക്കും പരസ്യമായി പുത്രനെ ശിക്ഷിച്ചു. ഹല്ലേലൂയ. ഇറ്റ് ഈസ് ഗോഡ്സ് ഗ്രേസ്, ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ കൃപ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കിരീടം താത്തു വെക്കാനൊന്നും ആരും അനൗൺസ് ചെയ്യേണ്ട. സ്വർഗത്തിൽ ചെന്ന് ഞാൻ പറയാം, കിരീടം വേണ്ട, ഒന്നും വേണ്ട, ഒറ്റ കാര്യമുള്ളൂ, ആശ്ചര്യകരമായിരിക്കുന്ന ദൈവത്തിന്റെ മഹാകൃപയ്ക്കായിട്ട് ദൈവമേ നിനക്ക് സ്തോത്രം. ഹല്ലേലൂയ. പൗലോസ് ദൈവദേശം കണ്ടപ്പോൾ പറഞ്ഞു, ആ പാപികളിൽ ഞാൻ ആരാ? ഒന്നാമൻ. ഓരോരുത്തരും പറയാൻ സാധിക്കണം, ആ പാപികളിൽ ഞാനാ ഒന്നാമൻ കർത്താവേ, പക്ഷേ നിന്റെ കൃപ എന്റെ മേൽ പെരുകി വന്നതിനായി സ്തോത്രം. നിങ്ങൾ ഓരോ പ്രാവശ്യവും ആരാധനയ്ക്ക് വരുമ്പോൾ ആരെയും കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, കർത്താവിനെ കാണാതെ പോകരുത്. ഉസ്യാ രാജാവ് മരിച്ച ആണ്ടിൽ അവിടെ ഒത്തിരി ദൂതന്മാരൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അവൻ ആരെ കണ്ടെന്നറിയോ? ഹി സോ ദ ലോർഡ്. അവൻ കർത്താവിനെ കണ്ടെ. വരുന്ന പാട്ടിന്റെ സമയങ്ങളിലൊക്കെ അകത്തെ കണ്ണുകളെ തുറന്നുകൊണ്ട് കർത്താവിനെ കാണുക. ചിൽഡ്രൻ, കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കുക, ദിസ് ഈസ് ദ ഗോസ്പൽ. എന്താണ് ഒനേസിമോസ്? ഹി ഡിഡ് സോ മെനി സിൻസ്, അവനത് അടച്ചു തീർക്കാൻ പറ്റത്തില്ല. ചെന്നു കഴിഞ്ഞാൽ ഹി വിൽ ബി ക്രൂസിഫൈഡ്. പക്ഷേ പോള് ഒരു ഇന്റർസെസറായിട്ട് നിന്നോട് പറയുക, അവനെ റിസീവ് ചെയ്യണം, ബിക്കോസ് ഹി ആക്സെപ്റ്റഡ് ജീസസ് ക്രൈസ്റ്റ്. പിന്നെ അവൻ്റെ പേരിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആര് തന്നു തീർക്കാം? പൗലോസ് എത്ര നല്ല ദൈവദാസന അല്ലേ, എത്ര നല്ല ദൈവദാസന. പുള്ളി ഇങ്ങോട്ടൊന്നും ചോദിച്ചില്ല, അങ്ങോട്ട് കൊടുക്കാമെന്നാണ് പറഞ്ഞത്. ഹല്ലേലൂയ. അവൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നു തീർത്തോളാം എന്ന് പുള്ളി പറഞ്ഞു. ഞാൻ എൻ്റെ ഉറപ്പട പറയും, എൻ്റെ കൈകൊണ്ടാണ് ഞാൻ എഴുതിയത്. പ്രിയമുള്ളവരെ, പിന്നെ പറയാം, നീ തന്നെ എനിക്ക് തരുവാൻ കടമ്പെട്ടിരിക്കുന്നു എന്ന് എന്ത് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ പറയണം എന്നില്ലല്ലോ എന്ന് അവിടെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. പ്രിയമുള്ളവരെ, ഇവൻ ഈ ലെറ്ററുമായിട്ട് കയറി വരുമ്പോൾ ഇവന്റെ മനസ്സിൽ കൂടെ കടന്നു പോകുന്ന ചിന്ത എന്നായിരിക്കും? ഒനേസിമോസ്, നമ്മളാ ഒനേസിമോസ്, ഒനേസിമോസ് നമ്മളാ നിൽക്കുന്നത് കേട്ടോ. ഒനേസിമോസിന്റെ വിശ്വാസം കാണും. എന്ത്, പൗലോസ് ഒരു കാര്യം പറഞ്ഞുണ്ട്, അവനെ എൻ്റെ അടുക്കൽ. ഇനി നിങ്ങൾ ഇപ്പൊ എടുക്കണ്ടേ, ഈ കൊളോസിയരും എഫേസിയൻസും ഫിലമോനും ഒരേ കാലത്ത് എഴുതിയതാ. അപ്പൊ ഈ പൗലോസിനെ തടവി ശുശ്രൂഷിച്ച ആരാന്നറിയോ? ഒനേസിമോസ്. നിങ്ങൾ എടുക്കണ്ട, കൊളോസിയർ 4:9 പറയുന്നുണ്ട് അവനെ കുറിച്ച്. ഇനിയും ഇവൻ തിരിച്ച് വീട്ടിൽ ചെന്നു, എന്തു പറ്റി? നമുക്കൊരു ഒരു എന്തൂസിയാസല്ലേ, എനിക്ക് പതിനു വൈകി, എന്തു പറ്റി? ഇനി ഫിലമോനെങ്ങാണം, ഫിലമോൻ അധികാരമുണ്ട്, നിങ്ങൾക്കറിയോ ഫിലമോൻ അധികാരമുണ്ട്. പക്ഷെ ഫിലമോൻ, ഞാൻ വിചാരിക്കുക, ഫിലമോൻ ഈ ലെറ്റർ ആയിട്ട് ചെല്ലുമ്പം എന്തോ ആടാ നിങ്ങൾ ലെറ്റർ കാണിച്ചേ, ലെറ്റർ നോക്കുമ്പോൾ പൗലോസിൻ ലെറ്റർ. ഫിലമോൻ ശരിക്കും ഒരു ആത്മീയനാണ്, കാരണം അവൻ്റെ വീട്ടിൽ നമ്മൾ കാണുന്നുണ്ട് അനേകർ ആശ്വാസം പ്രാപിക്കുന്നതായിട്ട്. അവൻ ദൈവത്തെ സ്തുതിച്ച് കാണും, ദൈവമായി ഇവൻ എന്നെ പറ്റിച്ചിട്ട് ഇവിടുത്തെ പൈസയോ കാര്യങ്ങളൊക്കെ ആയിട്ട് പോയവനാണ്ട് അപ്പോസ്തലനായ പൗലോസിന്റെ ലെറ്ററുമായിട്ട് വന്നിരിക്കുക. ഏ, ഇവൻ എൻ്റെ പ്രിയനാണ്. അത് പൗലോസ് ഇവനെ കുറിച്ച് പറഞ്ഞു. ഇവൻ നമ്മളാണെ പറയും, ഒന്ന് നോക്കിക്കോണം കേട്ടോ, ഒന്ന് ശരിയായി വരുന്നതേ ഉള്ളൂ, ഒന്ന് വാച്ച് ചെയ്തോണം നമ്മൾ പറയും. പക്ഷേ ഇവൻ എൻ്റെ പ്രിയനാണ്, പ്രാണപ്രിയനാന്നൊക്കെ പറഞ്ഞപ്പോഴത്തേനുണ്ടല്ലോ ഞാൻ വിചാരിക്കുന്നത് ഫിലമോൻ 2 പറഞ്ഞു കാണും. ഹല്ലേലൂയ. ഇനി സംഭവിക്കാൻ സാധ്യതയുള്ളത് കമൻട്രിയിൽ നിന്നും പിന്നെ മറ്റു കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് പഠിച്ച് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാം. ഇഗ്നേഷ്യസ് എന്ന് പറഞ്ഞ ഒരാളെ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോകുന്ന ഒരു ഹിസ്റ്ററിയുണ്ട്. ഒരു ദൈവമനുഷ്യനായിരുന്നു. സ്മിർണയിലെത്തിയപ്പോൾ ഇഗ്നേഷ്യസിന്റെ ഒരു ലെറ്റർ ഇപ്പോഴും അവൈലബിളാണ്. അതിനകത്ത് പറയുന്നത്, എഫേസോസ് ഞങ്ങൾക്കൊരു പാസ്റ്റർ ഉണ്ടായിരുന്നു, ഒരു ദൈവദാസൻ. പേരുകൊണ്ടും സ്വഭാവം കൊണ്ടും അവനൊരു പ്രയോജനമുള്ളവനാണ്. അവൻ്റെ പേരെന്താണെന്നറിയാമോ? ഒനേസിമോസ്. ഞങ്ങൾക്ക് അവനെ വലിയ ഇഷ്ടമാണ്. അവൻ ശരിക്കും പ്രയോജനമുള്ളവനാണ്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ സർവജ്ഞാനത്തിൽ ഈ ഫിലമോൻ പറഞ്ഞു കാണും, ഒനേസിമോസ് നീ പൊക്കോ, നീ ഇവിടെ നിൽക്കുന്നേക്കാൾ നീ പ്രയോജനം, നീ പൗലൂസിൻ്റെ കൂടെ നിൽക്കുന്നതാ. അങ്ങനെ പൗലൂസിൻ്റെ മിഷണറി യാത്രയിൽ ഇവൻ പോവുകയും എഫേസോ സഭയെ ലീഡ് ചെയ്യുന്ന ഒരു ഷെപ്പേർഡായി തീരുകയും ചെയ്തു. പ്രൈസ് ദ ലോർഡ്. ദിസ് ഈസ് ദ അമേസിംഗ് ഗ്രേസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ കൃപ എത്ര വലുതാണ്. നമ്മൾ വാക്കുകൊണ്ടൊന്നും പറഞ്ഞാൽ തീരത്തില്ല സഹോദരങ്ങളെ. നമ്മുടെ ഉള്ളിൽ ഈ ദൈവസ്നേഹത്തെ ഓർത്തുകൊണ്ട് നിറയുന്ന കർത്താവേ, ഞങ്ങളും പ്രയോജനമില്ലാത്തവരായിരുന്നു. പക്ഷേ ദൈവം, നിന്റെ കരുണ എത്രയോ വലുതാണ്, എത്രയോ വലുതാണ്. അനേക പാഠങ്ങളുണ്ട്, അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അവിടെ ലീഡിങ് ആൻഡ് നറിഷിങ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, കർത്താവിൻ്റെ സഭയെ നയിക്കുന്ന ഒരുവനായിട്ട് മാറി. ഒനേസിമോസിന്റെ സഭയിൽ സാക്ഷ്യം എന്തായിരിക്കും? സഭ പറയാ, എഫേസസ് പറയാ, ഒനേസിമോസെ ദൈവദാസ നിങ്ങളുടെ സാക്ഷ്യം എന്ന് പറഞ്ഞേ. ഇവനത് പറഞ്ഞു കാണും. ഇനി ഞാൻ ചോദിക്കട്ടെ, നമ്മൾ കോളേജിലും ഓഫീസിലൊക്കെ നമ്മൾ എന്താ പറയുന്നേ? നമ്മൾ പറഞ്ഞു, ഊഹ് എന്താ പറയണ്ടേ? ഒറ്റ കാര്യം പറഞ്ഞാൽ മതി, ടെൽ യുവർ സ്റ്റോറി. ഹല്ലേലൂയ. നിങ്ങളുടെ ആ കഥ അങ്ങ് പറഞ്ഞാൽ മതി. നിങ്ങൾക്കും കർത്താവിന് മാത്രമേ അറിയത്തുള്ളൂ. അത് നിങ്ങളങ്ങ് പറഞ്ഞാൽ മതി. അതുകൊണ്ടാണ് സെൽവിൻ ക്രൂക്സിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം വിട്ട പേരാണ് മൈ സ്റ്റോറി. നിങ്ങൾക്കൊരു കഥയുണ്ട്, ഒരു ഓടിപ്പോക്കിൻ്റെ കഥ, ഒരു മടങ്ങിവരവിൻ്റെ കഥ, ആ പുത്രന് പകരം പുത്രനാക്കി തീർത്ത കഥ. കഥയല്ല, റിയൽ സ്റ്റോറി. ആത്മ ഓട്ടോ ബയോഗ്രഫി നിങ്ങൾ പറയണം. ഞങ്ങൾക്ക് ഒത്തിരി ഉണ്ടായിരുന്നു, പക്ഷേ കർത്താവ് പറഞ്ഞു ഇവൻ ചെയ്ത എല്ലാം എൻ്റെ പേര്. അങ്ങനെയാണ് ക്രൂശിൽ അത് കണക്കിട്ടത്. ഇറ്റ്സ് എ സിമ്പിൾ ഗോസ്പെൽ. അതുകൊണ്ടാണ് യെശയ്യാ പറഞ്ഞത്, ഹൗ ബ്യൂട്ടിഫുൾ ഓൺ ദ മൗണ്ടൻസ് ആർ ദ ഫീറ്റ് ഓഫ് ദോസ് ഹു പ്രൊക്ലെയിം സാൽവേഷൻ, ഹു ബ്രിങ്സ് ഗുഡ് ന്യൂസ് ആൻഡ് സേസ് ടു സിയോൻ, സയൺ യുവർ ഗോഡ് റെയ്ൻസ്. സമാധാനത്തെ സൂക്ഷിച്ച് നന്മയെ പ്രഘോഷിക്കുകയും സിയോനോട് നിന്റെ ദൈവം വാഴുന്നു എന്ന് പറയുന്ന സുവാർത്ത ദൂതന്റെ കാൽ പർവ്വതങ്ങൾ എത്ര മനോഹരമായിരിക്കുന്നു. ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ, കർത്താവേ, വി വർ ഓൾ സ്ലേവ്സ്. ഞങ്ങളെല്ലാം സ്ലേവ്സ് ആയിരുന്നു, ജെന്റൈൽസ് ആയിരുന്നു കർത്താവേ. പക്ഷെ ഞങ്ങൾക്കൊരു വിളിയുണ്ട്. ആ വിളി ലോകത്തോട് മുഴുവനും ദൈവം എന്നെ സ്നേഹിച്ച ആ റിയൽ സ്റ്റോറി വിളിച്ചു പറയണം. അപ്പോൾ ദൈവം പറയും, ഹ സുവാർത്ത ദൂതന്റെ കാൽ, ഹൗ ബ്യൂട്ടിഫുൾ ഓൺ ദ മൗണ്ടൻസ് ആർ ദ ഫീറ്റ് ഓഫ് ദോസ് ഹു പ്രൊക്ലെയിം ഗുഡ് ന്യൂസ്, ഹു ബ്രിങ് സാൽവേഷൻ, ഹു സേസ് ടു സിയോൺ, സയൺ യുവർ ഗോഡ് റെയ്ൻസ്. മുമ്പോട്ട് കടന്നു പോകുമ്പോൾ ടേക്ക് ആസ് എ ചലഞ്ച്.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ